മേരുപർവ്വതത്തിനെ വില്ലായിട്ട് എടുത്തു വത്രേ ഭഗവാൻ. അഗേന്ദ്രോ ധനുഹു രഥാംഗേ ചന്ദ്ര അർക്കൗ. രഥത്തിന് ചക്രങ്ങൾ രണ്ടെന്താ, ഒന്ന് ചന്ദ്രനും ഒന്ന് സൂര്യനും ആണെന്നാണ്. രഥാംഗേ ചന്ദ്രാർക്കൗ രഥചരണപാണി ശരയിതി. രഥചരണപാണി മഹാവിഷ്ണു ചക്രധാരി. രഥചരണപാണി ശരയിതി. ഇങ്ങനെ ആണ് ഭഗവാൻ പോയിട്ട് ത്രിപുരദഹനം ചെയ്തത് എന്നാണ്. എന്തിനാ ഭഗവാൻ ഇത്രയൊക്കെ വിധികൾ ഈ ത്രിപുരദഹനം ചെയ്യാന്ന് വെച്ചാല്, സർവശക്തനാണെങ്കിലും ഭഗവാൻ ഇത് ക്രീഡയാണ് എന്നാണ്. ഇത് കൊണ്ട് ക്രീഡിക്കുകയാണ് ഭഗവാൻ, അല്ലാതെ ഭഗവാൻ ഈ ത്രിപുരദഹനത്തിന് ഇത്ര ഒന്നും മെനക്കെടേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ത്രിപുരന്മാരെയും ഒരേ ഒരു അസ്ത്രം കൊണ്ട് ഇല്ലാതാക്കണം എന്നാണ്. ഈ ത്രിപുരങ്ങൾ എന്താന്ന് വെച്ചാല്, നമുക്ക് ഓരോരുത്തർക്കും ഉള്ള താത്വികമായിട്ട് അതിന്റെ ശരിയായ അർത്ഥം, പുരം എന്ന് വെച്ചാൽ ശരീരം. ഈ ശരീരം പുരമാണ്. നവദ്വാരേ പുരേ ദേഹി നൈവ കുർബന്ന കാരയൻ. ഭഗവാൻ ഗീതയിൽ പറഞ്ഞു പുരമാണ് ഈ ശരീരം. ശരീരത്തിന് നവദ്വാരങ്ങളാണ് എന്നാണ്. നമുക്ക് വേദാന്തം പറയുന്നത് മൂന്ന് ശരീരം ഉണ്ടെന്ന്. നമുക്ക് ഒരു ശരീരമല്ലേ അറിയണുള്ളൂ. മൂന്ന് ശരീരം ഉണ്ടെന്നാ വേദാന്തം പറയുന്നത്. ഒന്ന്, നമ്മളിപ്പോ കാണുന്ന അനുഭവിക്കുന്ന സ്ഥൂലമായ ഈ ഗ്രോസ് ബോഡി, സ്ഥൂല ശരീരം, മാംസമയമായ ശരീരം എന്നാണ്. വേറെ ഒന്ന് സൂക്ഷ്മ ശരീരം, നമ്മൾ സ്വപ്നത്തിൽ അനുഭവിക്കുന്ന ശരീരം. സ്വപ്നത്തിൽ നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കുന്നു, നമ്മളുടെ മനസ്സ്, വാസനാമയമായ മനസ്സ്. അതുകൊണ്ട് എന്തൊക്കെ സൃഷ്ടിക്കുന്നു സ്വപ്നത്തിൽ അല്ലേ. സ്വപ്നത്തിൽ ഞാൻ ഇവിടെ ഇരുന്ന് പ്രഭാഷണം ചെയ്യുന്നതായിട്ട് സ്വപ്നം കാണുകയാണെന്ന് വെച്ചാല്, സ്വപ്നത്തിൽ ഞാൻ വടക്കനാഥൻ ക്ഷേത്രത്തിനെ നിർമ്മിക്കും, നിങ്ങളെ ഒക്കെ ഞാൻ നിർമ്മിക്കും, ഇവിടുത്തെ ട്യൂബ്ലൈറ്റും ഈ പറമ്പും ശ്രീമൂലസ്ഥാനവും ഒക്കെ ഞാൻ സ്വപ്നത്തിൽ ഞാൻ തന്നെ സങ്കല്പിച്ചുണ്ടാക്കും, ഈ സ്റ്റേജും ഞാൻ തന്നെ സങ്കല്പിച്ചുണ്ടാക്കും, എന്നിട്ട് ഇതിലിരുന്ന് പ്രഭാഷണം ചെയ്യുന്ന എന്നെയും ഞാൻ തന്നെ സങ്കല്പിച്ചുണ്ടാക്കും. അതാണ് അത്ഭുതം. നോക്കും സ്വപ്നത്തിൽ എന്നെയും ഞാൻ സങ്കല്പിച്ചുണ്ടാക്കും, എന്നിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ സ്വപ്നത്തിൽ നമ്മളെ ഉണ്ടാക്കണു, നമ്മൾ മറ്റുള്ളവരെ ഉണ്ടാക്കുന്നു. നിങ്ങൾ ഓരോരുത്തരുടെയും ഭാവം ഞാൻ സൃഷ്ടിക്കും, അല്ല ഒബ്ജക്റ്റായിട്ടും സബ്ജക്റ്റായിട്ടും, വിഷയമായിട്ടും വിഷയിയായിട്ടും. ഒരു വശത്ത് വിഷയമായിട്ട്, വേറൊരു വശത്ത് വിഷയിയായിട്ട്, ഇവിടെ സബ്ജക്റ്റായിട്ട്. ഇതൊക്കെ പ്രഭാഷണം ചെയ്യുന്ന ആളായിട്ടും ഇത് കേൾക്കുന്ന ആളും ഒക്കെ ഞാൻ തന്നെ നിർമ്മിക്കുന്നു, എന്നിട്ട് ഞാൻ ഉറങ്ങി കണ്ടുകൊണ്ടിരിക്കുന്നു ആ സ്വപ്നം. ഇത് രണ്ടാമത്തെ ശരീരം, സൂക്ഷ്മ ശരീരം എന്നാണ്, സട്ടിൽ ബോഡി. അത് കഴിഞ്ഞാൽ വേറെ ഒരു ശരീരം കൂടെ ഉണ്ടെന്നാണ്, കാരണ ശരീരം, കോസൽ ബോഡിയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ വാസനകളൊക്കെ അടങ്ങിക്കിടക്കുന്നത് അവിടെയാണ്, കാരണ ശരീരം. സുഖമായിട്ട് ഉറങ്ങി നമ്മൾ പറയുന്നില്ലേ, സുഖമായിട്ട് ഉറങ്ങി ഒന്നും അറിഞ്ഞില്ല എന്നാണ്. രാവിലെ എണീറ്റ് ഒന്നും അറിഞ്ഞില്ല, ഇപ്പൊ കിടന്നതേ ഉള്ളൂ, അപ്പോഴേക്കും നേരം വെളുത്തു എന്ന്. ഒന്നും അറിഞ്ഞില്ല, ആർക്കറിഞ്ഞില്ല, എനിക്കൊന്നും അറിഞ്ഞില്ല, ഞാൻ സുഖമായിട്ട് ഉറങ്ങി എന്നാണ്. ആ സുഖമായിട്ട് ഉറങ്ങിയ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. അത് കാരണമാണെന്നാണ്, കാരണ ശരീരം, അവ്യക്തം എന്നൊക്കെ പറയും വേദാന്തം. കാരണ ശരീരം, സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം എന്ന് മൂന്ന് ശരീരങ്ങള്, മൂന്ന് പുരങ്ങളാണ് എന്നാണ്. ഈ മൂന്ന് ശരീരത്തിലും ചേർന്ന് ജീവൻ അവിദ്യയിലും കുടുങ്ങിക്കിടക്കുന്നു, തന്നെ ശരീരമായിട്ട് തന്നെ ജീവനായിട്ട് കരുതിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രോബ്ലം ഈ സ്ഥൂലമായ ശരീരത്തിൽ മാത്രം ടാക്കിൾ ചെയ്താൽ പോരാന്നാണ്. സൂക്ഷ്മത്തിലും കാരണ ശരീരത്തിലും ഇരിക്കുന്ന അവിദ്യയെ ഇല്ലാതാക്കിയാലേ പരമമായ ആത്മതത്വജ്ഞാനം ഉണ്ടാവുള്ളൂ എന്നാണ്. ആ ആത്മതത്വജ്ഞാനം ഉണ്ടാവണമെങ്കിൽ ഈ ശരീരം മാത്രം ഞാനല്ല എന്ന് കരുതിയാൽ പോരാ. മനസ്സും ഞാനല്ല, കാരണ ശരീരവും ഞാനല്ല, ഇതിന് മൂന്നിനും അതീതമായിട്ട്, ഇതിനൊക്കെ അധിഷ്ഠാനമായിട്ടിരിക്കുന്ന നിത്യശുദ്ധ മുക്തസ്വരൂപമായ ചൈതന്യമാണ്, ശിവമാണ് ഞാൻ എന്നുള്ള ബോധം വരണം. മനോബുദ്ധി അഹങ്കാര ചിത്താനി നാഹം നജ ശ്രോത്ര ജിഹ്വേ നജ ഗ്രാണ നേത്രേ നജ വ്യോമഭൂമി ന തേജോന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഇതിനൊക്കെ അതീതമായിട്ടിരിക്കുന്ന ചിത് സ്വരൂപമായ ബോധമാണ് ശിവമാണ് ഞാൻ എന്നുള്ള സാക്ഷാത്കാരത്തിന് അനുഭൂതിയിലേക്ക് ജീവൻ വരണമെങ്കിൽ ഈ മൂന്ന് ശരീരത്തിനെയും അപ്പുറം കടക്കണം എന്നാണ്. അതിന് മൂന്നിനെയും ട്രാൻസെൻഡ് ചെയ്യണം. സ്ഥൂല ശരീരത്തിനെയും സൂക്ഷ്മ ശരീരത്തിനെയും കാരണ ശരീരത്തിനെയും മറികടന്നാലേ പരമമായ ശിവതത്വ അനുഭൂതി ഉണ്ടാവുള്ളൂ എന്നാണ്. ഈ ത്രിപുരങ്ങളെയും ദഹിപ്പിക്കണമെങ്കിൽ ഒരേ ഒരു അസ്ത്രമേ ഉള്ളൂ എന്നാണ്. ഒരേ ഒരു അസ്ത്രം കൊണ്ട് മൂന്നും ഇല്ലാതാക്കണം. ഈ ഒരസ്ത്രം എന്താ, ആത്മവിചാരമാവുന്ന അസ്ത്രം, ബ്രഹ്മവിചാരമാവുന്ന അസ്ത്രം, ജ്ഞാനവിചാരമാവുന്ന അസ്ത്രം കൊണ്ട് ഞാൻ ആരാണ് എന്ന് വിചാരം ചെയ്ത്, നമ്മളുടെ സ്വരൂപത്തിനെ വിചാരം ചെയ്ത് തത്വമറിയണം. അതുകൊണ്ടാണ് ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ സ്വരൂപം എന്താ, ത്രിമൂർത്തികളിലെ പരമശിവന്റെ സ്വരൂപം സംഹാരമൂർത്തിയാണ്. സംഹാരം എന്ന് വെച്ചാല് അജ്ഞാനത്തിനെ സംഹരിക്കുക, കളങ്കം മാനസിലിരിക്കുന്ന മായയെ സംഹാരം ചെയ്യാണ് ഭഗവാൻ. കാമദഹനം ചെയ്ത സ്മരഹരനാണ് ഭഗവാൻ. അതുകൊണ്ട് ഈ ത്രിപുരദഹനനാണ്, ത്രിപുരങ്ങളെയും ഇല്ലാതാക്കുകയാണ് എന്നാണ്. ത്രിപുര ഹരം, ഹരൺ ഭഗവാന്റെ ഒരു പേരാണ്. ഹരൺ, ഹരൺ എന്ന് വെച്ചാൽ ഹരിക്കുന്ന ആള് എന്നാണ്, ചിത്തത്തിനെ ഹരിച്ചു കൊണ്ടുപോകുന്ന ആള്. ഹരി എന്ന് വെച്ചാലും അത് തന്നെയാ അർത്ഥം. ഹരി എന്ന് വെച്ചാൽ ചിത്തത്തിനെ ഹരിക്കുന്ന ആള് എന്നാണ്. ഹരൺ എന്ന് വെച്ചാലും അത് തന്നെയാ അർത്ഥം, ഹരിക്കുന്ന ആള്. വേറൊരു തമിഴില് 63 നായന്മാരില് ഏറ്റവും അതിന്റെ മുകളിലെ ശ്രേണിയിലിരിക്കുന്ന ആളാണ് തിരുഞാനസംബന്ധർ. വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഭഗവാന്റെ പുത്രനാണ് അദ്ദേഹം. ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ സ്ഥാനമുണ്ട്. തിരുഞാനസംബന്ധർ ഭഗവാന്റെ പുത്രനും സുന്ദരമൂർത്തി സ്വാമികൾ ഭഗവാന്റെ സഖാവും അപ്പർ ദാസനാണ്. ഇങ്ങനെ ഓരോരുത്തരും ഓരോ ഭാവമാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. ഈ തിരുഞാനസംബന്ധരുടെ ജനനം എങ്ങനെയെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ അച്ഛൻ ശിവപാദ ഹൃദയൻ എന്നാണ് പേര്. ഈ ഹരൻ എന്നുള്ള പദം വന്നപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത്. അദ്ദേഹത്തിന്റെ അച്ഛൻ ശിവപാദ ഹൃദയൻ, അന്നൊക്കെ ജൈനമതം വളരെയധികം പ്രചാരത്തിലിരിക്കുന്ന കാലാണ്. അപ്പൊ ഈ അച്ഛൻ തപസ് ചെയ്തു അത്രേ ശിവതത്വത്തിനെ ശിവഭക്തിയെ പ്രചാരം ചെയ്യാനായിട്ട് ഒരു പുത്രൻ ജനിക്കണം. അങ്ങനെ ശിവപാദ ഹൃദയൻ വളരെ കാലം തപസ് ചെയ്തതിന്റെ പരിണത ഫലമാണ് ഈ കുഞ്ഞ്. ആളുടേ പിള്ളയാർ എന്നാണ് അതിന് പറയുന്നത്. പേര് പറയുന്നില്ലേ അദ്ദേഹത്തിന്റെ പൂർവാശ്രമ നാമം എന്താണ്, പൂർവ്വനാമം എന്താണെന്ന് പറയുന്നില്ലേ. ആളുടേ പിള്ളയാർ. ആ കുട്ടിയെ ഒരു ദിവസം അച്ഛൻ 3-3.5 വയസ്സായിരിക്കുന്ന ചെറിയ കുട്ടി, ആ കുട്ടിയെ കൂട്ടിക്കൊണ്ട് ഒരു ദിവസം സ്നാനം ചെയ്യാനായിട്ട് പോവാണ്. അമ്പലത്തിന് മുമ്പില് നദിയിലെ സ്നാനം ചെയ്തുകൊണ്ട് അച്ഛൻ സ്നാനം ചെയ്ത് വളരെ നേരം അവിടെ ജപം ചെയ്ത് അകമർഷണ മന്ത്രങ്ങളൊക്കെ ജപം ചെയ്തുകൊണ്ട് അങ്ങനെ സ്നാനം ചെയ്തുകൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. ഈ സമയത്ത് ഈ കുട്ടി കുറെ നേരം 3.5 വയസ്സായിട്ടുള്ള കുഞ്ഞിനെ അവിടെ കരയിൽ ഇരുത്തിയിട്ടാണ് പോയിരിക്കുന്നത്. കുറെ നേരമായി അച്ഛനെ കാണാനില്ല. കുഞ്ഞിന് വേവലാതിയായി, വിഷമായി, കരയാൻ തുടങ്ങി. അച്ഛാ അച്ഛാ എന്ന് പറഞ്ഞ് വിളിക്കാൻ തുടങ്ങി. അച്ഛനെ വിളിക്കുന്ന സമയത്ത് പൂർവ്വസ്മൃതി ഉണർന്നു എന്നാണ്. യഥാർത്ഥ ജഗന്നിയന്താവായ പിതാവ്, ഈ അച്ഛനും ഈ അമ്മയൊക്കെ ഈ ശരീരത്തിനെ അച്ഛനും അമ്മയാവുന്നുള്ളൂ. ഈ ജന്മത്തില് എത്രയെത്രയോ ജന്മങ്ങളായിട്ട് പിതാവും മാതാവുമായിട്ടിരിക്കുന്ന പാർവതീ പരമേശ്വരന്മാരുടെ സ്മൃതി ഈ കുട്ടിക്ക് അന്തരംഗത്തിൽ ഉണർന്നു. ആ കുട്ടി വിളിച്ചപ്പോ, പിതാവിനെ വിളിച്ചപ്പോ, ഭഗവാൻ തന്നെ സാക്ഷാത് പരമേശ്വരൻ തന്നെ പാർവതീ സമേതനായിട്ട് ഈ കുട്ടിയുടെ മുമ്പിലെ പ്രത്യക്ഷപ്പെട്ട് അമ്മ ദേവിയെ കൊണ്ട് ഈ കുഞ്ഞിനെ സ്തന്യപാനം ചെയ്യിപ്പിച്ചു എന്നാണ്. അമ്മയുടെ പാല് കൊടുത്തു എന്നാണ്, ജ്ഞാനപ്പാല്. ആ കുട്ടിയെ തൃപ്തിയാക്കി ജ്ഞാനപ്പാല് കൊടുത്ത് പരമേശ്വരൻ അപ്രത്യക്ഷമായി പോയി. ഇത് ഈ കുട്ടിക്ക് വിഷമ ഒരു ദർശനമാണത്. അച്ഛൻ സ്നാനമൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് എണീറ്റ് വരുമ്പോ ഈ കുട്ടി അവിടെ ഇരുന്നുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്, വായിൽ നിന്നിങ്ങനെ പാല് ചൊട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അച്ഛൻ ചോദിച്ചു, വളരെ ശുദ്ധവും ആചാരവും ഒക്കെ നോക്കുന്ന കാലാണ്, ആരാണ് ഈ കുട്ടിക്ക് പാല് കൊടുത്തിട്ട് പോയ? വലിയ കോപം വന്നിട്ട് കുട്ടിയോട് ചോദിച്ചു, ആരുടെടുത്തുനിന്ന് ആ പാല് വാങ്ങിച്ച് കുടിച്ചത്? വളരെ കോപത്തോടെയാണ് അച്ഛൻ ചോദിച്ചതെങ്കിലും കുട്ടി ക്ഷേത്രത്തിന് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞത്രേ, ആ ഭഗവാൻ എങ്ങനെയിരിക്കുന്ന ഭഗവാൻ എന്ന് വെച്ചാൽ കുട്ടി വർണ്ണിക്കുകയാണ്. 3.5 വയസ്സ് മാത്രമുള്ള കുട്ടി ഒരു പാട്ടുപാടാണ്. തോടുടയ ശബിയൻ വിടയേറി കാടുടയ ശുടലൈ പൊടി പൂശി, ഭഗവാനെ വർണ്ണിക്കുകയാണ്. തോടുടയ ശബിയൻ, ഭഗവാൻ ജടാധാരിയായിട്ട് ശ്മശാന ഭസ്മമൊക്കെ ദേഹത്ത് എല്ലായിടത്തും പൂശി, ശ്മശാന ഭസ്മത്തിനെ ദേഹത്ത് മുഴുവൻ പൂശിക്കൊണ്ട് ആ കാളയുടെ പുറത്ത് കയറി ഇരുന്നുകൊണ്ട് സുന്ദരിയായ ദേവിയെ തന്റെ കൂടെ വെച്ചുകൊണ്ട് അംബാ സമേതനായിട്ട് ബ്രഹ്മപുരം മേവിയ പെമ്മാ എന്നാണ്. ബ്രഹ്മപുരം എന്ന് വെച്ചാല് പിരമാപുരം എന്നാണ് പറയുന്നത്. ഹൃദയത്തിലിരിക്കുന്ന, ഹൃദയ പുണ്ഡരീകത്തിൽ പ്രകാശിക്കുന്ന ഭഗവാൻ. ആ ഭഗവാൻ എങ്ങനെയുള്ള ആളാണെന്ന് വെച്ചാൽ, എൻ ഉള്ളം കവർ കൾവൻ, എന്റെ ഹൃദയത്തിനെ കവർന്നുകൊണ്ടുപോയ, മോഷ്ടിച്ചു കൊണ്ടുപോയ കൾവൻ, കള്ളൻ. എന്റെ ഹൃദയത്തിനെ ആകർഷിച്ചു കൊണ്ടുപോയ ഹരൻ, അതാണ് ഹരൻ എന്നുള്ള പദത്തിനർത്ഥം. എന്റെ ഹൃദയത്തിനെ, ഹൃദ്യം എന്ന് പറഞ്ഞല്ലോ, ത്രിപുര ഹരം ഹൃദ്യം ആദ്യം, ഹൃദ്യനായിട്ടുള്ള ഭഗവാൻ, ആർദ്രതയെ സ്വരൂപമായിട്ടുള്ള ഭഗവാൻ എന്റെ ഹൃദയത്തിനെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നാണ്. എം ഉള്ളം കവർ കൾവൻ, ഇവനൻറോ, ഈ ഭഗവാനാണ് എന്റെ ഹൃദയത്തിനെ ആകർഷിച്ചുകൊണ്ട് കവർന്നുകൊണ്ടുപോയ ഭഗവാൻ. അപ്പൊ തന്നെ ഇനീഷ്യേഷൻ, ദീക്ഷ കർമ്മം കഴിഞ്ഞു. 5 വയസ്സ് മുതൽ തന്നെ ഈ കുഞ്ഞ് പ്രചാരം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. എല്ലായിടത്തും ശിവഭക്തിയെ പ്രചാരം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു ആ പ്രായത്തിൽ തന്നെ. 17-ാമത്തെ വയസ്സില് ലോകം വിട്ടു പോയി കഴിഞ്ഞു. ഇത് അപ്പർ സ്വാമികളുടെ ചരിത്രം പിന്നീട് പറയുമ്പോ നമ്മൾ ഇത് വീണ്ടും നോക്കാം. മാണിക്യ തിരുഞാനസംബന്ധരുടെ ചരിത്രത്തിനെ വീണ്ടും നോക്കാം. അതേ ഒരിടത്ത് പറയുന്നുണ്ട് ഭഗവാന്റെ നാമത്തിനെ എങ്ങനെ ജപിക്കണം എന്ന് തിരുഞാനസംബന്ധർ പറയാണ്. നമശിവായ എന്നുള്ള നാമം വേദത്തിന് മുഴുവൻ കാതലായിട്ടിരിക്കുന്ന നാമമാണ്. ആ നാമത്തിനെ എങ്ങനെ ജപിക്കണം എന്ന് വെച്ചാല് ഹൃദയം ഉരുകിക്കൊണ്ട് പ്രേമത്തോടുകൂടെ അനുഭവത്തോടുകൂടെ കാതലാകി കശിന്ത് കണ്ണീർ മൽക ബോധുവാർത്തമ്മൈ നന്നെറിക്കുയിപ്പത് വേദനാങ്കിനും മെയ്പൊരുൾ ആവത് നാഥൻ നാമം നമശിവായവേ. കാതലാകി കശിന്ത് കണ്ണീർ മൽക ബോധുവാർ, പ്രേമം കൊണ്ട് കശിന്ത് എന്ന് വെച്ചാൽ ശരിക്കും ഉരുക എന്നാണ്, വെണ്ണ ഉരുകുന്ന മാതിരി ഉരുക. കണ്ണീർ മൽക, അശ്രുപൂർണമായിട്ട് ഭഗവാന്റെ നാമം ഗ്രഹിക്കുന്ന മാത്രമല്ല കണ്ണില് അശ്രു നിറയണം, കണ്ണീര് നിറയണം എന്നാണ്. അങ്ങനെ ഇരിക്കുന്നവരെ നന്നെറിക്കുയിപ്പത് ഭഗവാൻ പരമപദത്തിൽ കൊണ്ടുവന്ന് എത്തിക്കും എന്നാണ്. അവർ വേറെ ഒന്നിനെ കുറിച്ചും ശ്രദ്ധിക്കേ വേണ്ട. പ്രേമപൂർവം ഭഗവൻ നാമം സ്മരണം ചെയ്യാൻ മാത്രം അവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് മാത്രം അവരെ പരമപദത്തിൽ കൊണ്ടെത്തിക്കാൻ കഴിയുമെന്നാണ്. നന്നെരിക്കുപ്പത് വേദനാങ്കിനും മെയ്പൊരുൾ ആവത്. നാല് വേദങ്ങൾക്കും അതിന്റെ അകപ്പൊരുളായിട്ട് എസൻസ് ആയിട്ട് സത്തായിട്ടിരിക്കുന്നത് മെയ്പൊരുൾ എന്ന് വെച്ചാലോ സത്യം. മെയ് എന്ന് വെച്ചാൽ സത്യം എന്നാ അർത്ഥം. തിരുഞാന സംബന്ധർ പറയുന്നുണ്ട്, ഹേ ഭഗവാൻ, എത്രയെത്ര എത്രയോ ജന്മങ്ങൾ ഞാൻ ഏതൊക്കെയോ യോനിയിൽ ജനിച്ചു, എന്നിട്ട് അവസാനം അങ്ങയെ സാക്ഷാത്കരിച്ചു. അങ്ങയുടെ സ്വരൂപം എന്താണ്? വളരെ മനോഹരമായിട്ടാ എത്രയെത്ര യോനികളിൽ ഇങ്ങനെ വളർന്നു വളർന്ന് വന്നത്. കല്ലിലും പുല്ലിലും എല്ലാം ആ ചൈതന്യമുണ്ട്, പക്ഷെ മാനിഫെസ്റ്റേഷൻ ഇല്ല അവിടെ. രാമതീർത്ഥസ്വാമി പറയും, ഡിവിനിറ്റി സ്ലീപ്സ് ഇൻ ദ റോക്സ്, ഇറ്റ് മൂവ്സ് എബൌട്ട്, ഇറ്റ് ബ്രത്സ് ഇൻ ദ പ്ലാന്റ്സ് ആൻഡ് മൂവ്സ് എബൌട്ട് ഇൻ ദ അനിമൽസ് ആൻഡ് വേക്സ് അപ് ടു കോൺഷ്യസ്നെസ് ഇൻ മാൻ. മനുഷ്യനിൽ വരുമ്പോഴാണ് അത് ബോധം ഉദ്ദീപ്തമാവുന്നത്. അത് ജഡമായ വസ്തുക്കളിലും ഉണ്ട്, അചരമായിട്ടുള്ള വസ്തുക്കളിലും ഉണ്ട്. സസ്യങ്ങളിൽ വരുമ്പോൾ കുറച്ചെന്തോ നമുക്ക് അറിയുന്നു, മൃഗങ്ങളിൽ വരുമ്പോൾ കുറച്ചുകൂടി അവർക്ക് സഞ്ചരിക്കാനും വികാരങ്ങൾ പ്രകടിപ്പിക്കാനും ഒക്കെ കഴിയുന്നുണ്ട്. മനുഷ്യനിൽ വരുമ്പോൾ നന്നായിട്ട് പ്രകാശിക്കാൻ തുടങ്ങുന്നു. അതിനുള്ള കൂടുതൽ ഉള്ള എന്താണ്, പുറത്തേക്ക് പ്രകാശം കൂടുതലാവുന്നു മനുഷ്യനിൽ. അതിന് മനുഷ്യനിലും വ്യത്യാസമുണ്ട്. മനുഷ്യൻ എത്തിക്കഴിഞ്ഞാൽ ഇവല്യൂഷൻ കഴിഞ്ഞു എന്നാണ് നമ്മളുടെ ശാസ്ത്രം പറയുന്നത്, സയൻസ് പറയുന്നത്. ഇപ്പൊ അവനൊക്കെ മാറ്റി പറയാൻ തുടങ്ങിയിരിക്കുന്നു. പുതിയൊരു ടെൻഡൻസി ഇതില് പറഞ്ഞു തുടങ്ങുന്നുണ്ട്. മനുഷ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പരിണാമം പിന്നെ അന്തർമുഖമായിട്ട് തീരുന്നു എന്നാണ്. ശരീരത്തിന്റെ പരിണാമം നിന്നുപോയി. ശരീരത്തിന്റെ പരിണാമം മനുഷ്യൻ വരുന്നവരെയാണ് ഇവല്യൂഷൻ ശരീരത്തിന്റെ അവസ്ഥയിൽ നിൽക്കുന്നത്. മനുഷ്യനിൽ എത്തിക്കഴിഞ്ഞാൽ സൈക്കിക് ഇവല്യൂഷൻ എന്നാണ് പറയുന്നവര്. സൈക്കോ ആന്തരികമായ എവല്യൂഷൻ പരിണാമം നടക്കാൻ തുടങ്ങുന്നു എന്നാണ്. മനുഷ്യജന്മത്തിൽ വരുമ്പോ അതിൽ മനുഷ്യനിൽ സാധാരണ മനുഷ്യനുണ്ട്, ജഡമായ മനുഷ്യനുണ്ട്, മൃഗതുല്യനായ മനുഷ്യനുണ്ട്, മഹാത്മാവായ മനുഷ്യനുണ്ട്, ഭഗവത് തുല്യനായ മനുഷ്യനുണ്ട്. ഇതൊക്കെ മനുഷ്യനിലെ തന്നെയുള്ള വ്യത്യാസം. ഈ വ്യത്യാസം എവിടെ നിന്ന് വന്നു? ആന്തരികമായിട്ടാണ് വ്യത്യാസം. ആന്തരികമായിട്ടുള്ള ബോധത്തിന്റെ പ്രകാശത്തിൽ മാനിഫെസ്റ്റേഷനിലാണ് ഈ വ്യത്യാസം വരുന്നത്. അത് ഏറ്റവും അധികം ആറിൽ പ്രകാശിക്കുന്നു അവനാണ് തത്വജ്ഞാനിയായ പരമപുരുഷൻ. അങ്ങനെ ഇരിക്കുന്ന മഹാത്മാവിനെയാണ് ഭഗവത് സാക്ഷാത്കാരം കിട്ടിയ ആള് നമ്മൾ പറയുന്നത്. ഇത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാണിക്യവാചക സ്വാമികൾ വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. പുല്ലായി പൂടായി പുഴുവായി മറമാകി പൽവിരുഗമാകി പറവയായി പാമ്പായി പേയായി ഗണങ്ങളായി മനിതരായി പേയായി ഗണങ്ങളാകി വൽ അസുരരാകി മുനിവരാകി ദേവരാകി ഷെല്ലാ നിണ്ടകി സ്ഥാവര ജംഗമത്തുൾ എല്ലാ പിറപ്പും പിറന്ത് ഇളൈത്തേൻ എമ്പെരുമാൻ മെയ്യേവുൻ പൊന്നടികൾ കണ്ടിന്റ് വീടുറ്റേൻ ഉയ്യവൻ ഉള്ളത്തുൾ ഓംകാരമായി നിന്ന മെയ്യാ വിമല വിടൈപ്പാക വേദങ്ങൾ അയ്യാവന ഓങ്കി ആഴ്ന്ന് അകന്ത നുണ്ണിയനേ. പുല്ലാകി പൂടാകി പുഴുവാകി മരമാകി ഓരോ സ്റ്റെപ്പാണ്. ഏതൊക്കെയോ യോനികളിൽ ജനിച്ച് പൽവിരുഗമാകി മൃഗമായി പേയായി ഗണങ്ങളാകി ഭൂതഗണങ്ങളായി അസുരരാകി മുനിവരാകി ദേവരാകി അവസാനം പറയുന്നു എത്രയോ ജന്മങ്ങളിൽ ജനിച്ച് ജനിച്ച് ഞാൻ ക്ഷീണിച്ചു കഴിഞ്ഞു എന്നാണ്. ഇളയത്തേൻ, ഇനി മതിയായി കഴിഞ്ഞു എന്നാണ്. ആ മതിയാവൽ ഒരു സ്റ്റേജാണ് ഇളയത്തേൻ. ആ തോന്നണം ആദ്യം, നമുക്കൊന്നും ഇനി തോന്നാൻ തുടങ്ങിയിട്ടില്ലല്ലോ. പാട്ടൊക്കെ പാടും, പുനരഭിജനനം പുനരഭിജനനം മരണം ഇഹ സംസാരേ ബഹുദുസ്താരേ എന്നൊക്കെ പറയാമെങ്കിൽ ഇനി തോന്നി തുടങ്ങില്ല, ഇനി തൃപ്തിയായിട്ടില്ല നമുക്കൊക്കെ. ആ തൃപ്തിയാവുമ്പോഴാണ് ഈ തോന്നല് വരുന്നത്, ഇളയത്തേൻ എന്നാണ്, എനിക്ക് മതി എന്നാണ്. ഫുൾ സ്റ്റോപ്പ്. കരയാൻ തുടങ്ങുക ഭഗവാനോട്, എനിക്ക് മതി മതിയായി എന്ന് തോന്നണം. അപ്പോഴാണ് മെയ്യേ മുൻ പൊന്നടികൾ കണ്ടിന്റ് വീടുറ്റേൻ. ഭഗവാനെ വിളിക്കുന്നത് എന്താന്ന് വെച്ചാൽ മെയ്യേ എന്നാ വിളിക്കുന്നത്. മെയ് എന്ന് വെച്ചാൽ പരമസത്യം എന്നാണ്. ഹേ സത്യമേ സത്യസ്വരൂപ. ഭാഗവതം തുടങ്ങുമ്പോഴേ നോക്കൂ, വിഷ്ണുവിനെയോ ശിവനെയോ ഒരു ദേവതയും ആരാധിക്കാതെ സത്യം പരം ധീമഹി എന്നാണ്. ആ പരമസത്യത്തിനെ ഞങ്ങൾ ധ്യാനിക്കുന്നു. ട്രൂത്ത് ഈ ജഗത്ത് മുഴുവൻ മാറുമ്പോൾ മാറാതിരിക്കുന്ന ചേതനയാണ് സത്യം. ഈ ജഗത്തെല്ലാം പരിണമിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഏത് മാറാതിരിക്കുന്നോ അതാണ് സത്യം. മാറുകയാണെങ്കിൽ അത് സത്യമാവാൻ പാടില്ല. വികാരപ്പെടുന്നതൊന്നും സത്യമല്ല. ചേഞ്ച് ഇല്ലാതെ അപരിണാമിയായിട്ട് ഏത് എപ്പോഴും ഒരേമാതിരി ഇരിക്കുന്നോ അതാണ് സത്യം. ഉണ്മ എക്സിസ്റ്റൻസ് സത് ഉണ്ട് എന്നുള്ള തോന്നലുണ്ടല്ലോ നമുക്കൊക്കെ, അത് തന്നെ സത്യസ്വരൂപമാണ്, ഭഗവത് സ്വരൂപമാണ്. എക്സിസ്റ്റൻസ് തന്നെ ദിവ്യമാണത്, അതിന്റെ അസ്തിത്വം തന്നെ ദിവ്യത്വത്തിന്റെ ലക്ഷണമാണ്. അതിനാണ് ഇവിടെ പറഞ്ഞത് മെയ്യേ ഉൻ പൊന്നടികൾ കണ്ടിന്റെ വീടുറ്റേൻ. ഹേ സത്യസ്വരൂപ, ഹേ സത്യമേ സ്വരൂപമായിട്ടുള്ള ഭഗവൻ, അങ്ങയുടെ പാദത്തിനെ പ്രാപിച്ച് ഞാനിന്ന് ഫ്രീ ആയിരിക്കുന്നു, മുക്തനായിരിക്കുന്നു. എങ്ങനെയാ ഭഗവാനെ അറിഞ്ഞത്? എങ്ങനെയാ ഭഗവാൻ ഭാസിക്കുന്നതെന്ന് വെച്ചാല് ഉയ്യവൻ ഉള്ളത്തുൾ, എന്റെ ഹൃദയത്തില് ഭഗവാൻ എങ്ങനെ ഭാസിക്കുന്നു? ഓംകാരമായി നിൻ്റെ പ്രണവസ്വരൂപമായിട്ട് ഓം എന്ന ശബ്ദത്തിന്റെ അർത്ഥമായിട്ട് പരംപൊരുളായിട്ട് ഓംകാരമായി നിന്ന് മെയ്യാ വിമല വിടയ്പാക വേദങ്ങൾ, വേദങ്ങളൊക്കെ ത്രൈവേദ്യം അതാ പറഞ്ഞത്. വേദങ്ങളൊക്കെ ഏത് പരമപുരുഷനെ കുറിച്ച് ചിന്തിക്കുന്നു, ആ പരമപുരുഷൻ തന്നെ സത്യമായിട്ട് പ്രണവത്തിന്റെ അർത്ഥമായിട്ട് പരമ്പൊരുളായിട്ട് ഹൃദയത്തില് ഭാസിക്കുന്നു, സത്യസ്വരൂപനായിട്ട് ഭാസിക്കുന്നു, ആ സത്യത്തിനെ ധ്യാനിക്കുന്നു. ആ സത്യമാണ്, അതാണ് മെയ്. ആ സത്യത്തിനെ അറിഞ്ഞു അനുഭവിക്കുക, ആ അനുഭവിക്കുമ്പോൾ ജീവൻ പൂർണ്ണ തൃപ്തനാവുന്നു, അതാണ് ഇവിടെ ഹര. ഹൃദയത്തിനെ ആകർഷിക്കുന്നവൻ ഭഗവാൻ നമ്മളെ ആകർഷിക്കണം. എന്നാലും നമുക്ക് ലോകത്തിലെ ആകർഷണങ്ങളൊക്കെ വിട്ടുപോകാൻ പറ്റുള്ളൂ. പറയാ വളരെ എളുപ്പ, ഭഗവാനെ പ്രാപിക്കണമെങ്കിൽ ലൗകിക വിഷയങ്ങളെയൊക്കെ ഉപേക്ഷിക്കണം, ഭഗവാൻ നേരെ മനസ്സിനെ തിരിച്ചുവിടണം എന്നൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ചിത്തത്തിന് മനസ്സിന് നാച്ചുറൽ ടെൻഡൻസി, അത് എവിടെ സൗന്ദര്യം കാണുന്നുവോ അങ്ങോട്ട് പോവുക, എവിടെ ആകർഷണം ഉണ്ടോ അങ്ങോട്ട് പോവുക എന്നുള്ളത് മനസ്സിന്റെ നാച്ചുറൽ ടെൻഡൻസിയാണ്. അപ്പോ ഭഗവാന് നേരെ സൗന്ദര്യം കണ്ടാലേ, ഭഗവാന്റെ സൗന്ദര്യം കണ്ടാലേ ഭഗവാന്റെ അടുത്ത് ആകർഷിക്കപ്പെടുള്ളൂ. ഭഗവാൻ നമുക്ക് ഇനിയും റിയൽ അല്ലെങ്കിൽ, സത്യമല്ലെങ്കിൽ ഭഗവാനോട് ആകർഷിക്കപ്പെടില്ല. ഭഗവാനോട് ആകർഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അത് എങ്ങോട്ട് ആകർഷിക്കപ്പെടുന്നു അങ്ങോട്ട് പോകും, അത് അതിന്റെ സ്വഭാവമാണ്. അതുകൊണ്ടാണ് രമണ മഹർഷി പറഞ്ഞത്, ഈ ചിത്തം ലോകത്തൊക്കെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു അരുണാചല, അത് അങ്ങയുടെ പാദത്തിലേക്ക് വരണമെങ്കിൽ അങ്ങയുടെ സൗന്ദര്യത്തിനെ കാണിക്കണം. അതിനാണ് ഊർ ശുറ്റ് ഉള്ളം വിടാതെ ഉനൈ കണ്ട് അടങ്കിട ഉൻ അഴകൈ കാട്ട് എൻ അരുണാചല. ഈ ഊര് മുഴുവൻ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഈ ചിത്തം, ലോകം മുഴുവൻ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഈ മനസ്സ് അടങ്ങി നിശ്ചലമായിട്ട് നിൽക്കണമെങ്കിൽ അത് എവിടെയെങ്കിലും ഒരിടത്ത് ദിവ്യത്വം കാണണം, എവിടെയെങ്കിലും ഒരിടത്ത് ആ ദിവ്യമായ സൗന്ദര്യം കാണണം. അതുകൊണ്ട് ഉൻ അഴകൈക്കാട്ട് എൻ അരുണാചല, അങ്ങയുടെ സൗന്ദര്യത്തിന് അങ്ങയുടെ സത്യസ്വരൂപത്തിനെ കാണിച്ചാൽ ഈ ചിത്രം പിന്നെ ലോകത്തിൽ എന്ത് കണ്ടാലും അങ്ങോട്ടേക്ക് പോവില്ല. ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ ചിത്രം ലോകത്തിൽ ഒരു വിഷയത്തിനടുത്തേക്കും പോവില്ല. അത് കാണാത്തത് കൊണ്ടാണ് ചിത്രം പലയിടത്തും തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ അങ്ങയുടെ സ്വരൂപത്തിനെ കാണിക്കൂ എന്നാണ്. അത് ഭഗവാന്റെ നേരെ അപ്പോഴേ ആകർഷിക്കപ്പെടുള്ളൂ. അങ്ങനെ ആകർഷിക്കാൻ ശക്തിയുള്ളവനാണ് ഭഗവാൻ. കാന്തം ഇരുമ്പിനെ ആകർഷിക്കും, അതതിന്റെ സ്വഭാവമാണ്. പക്ഷേ ഇരുമ്പിന്റെ മുകളിൽ കുറെ മണ്ണ് കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ കാന്തം ഇരുമ്പിനെ എങ്ങനെ ആകർഷിക്കും? ഇരുമ്പും കാന്തവും അടുത്തിരിക്കണം, ഇരുമ്പില് പൊടിപെട്ട് കിടക്കരുത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലേ ആ ഇരുമ്പിനെ ആകർഷിക്കാൻ കാന്തത്തിന് കഴിയുള്ളൂ. ഈ കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്ന മാതിരി ഭഗവാൻ ഈ ജീവാത്മാവിനെ ആകർഷിക്കണമെങ്കിൽ, ഭഗവാൻ ഈ ആത്മാവിനെ ആകർഷിക്കണമെങ്കിൽ ഈ ആത്മാ ശുദ്ധമായിട്ടിരിക്കണം, മനസ്സ് ശുദ്ധമായിട്ടിരിക്കണം എന്നാണ്. ചിത്തം ശുദ്ധമായി കഴിഞ്ഞാൽ ഈ ആകർഷണം ഈ ജീവനെ താങ്ങാൻ പറ്റില്ല. ശുദ്ധമായ ചിത്തത്തിലാണ് ആ ഹയർ റിയാലിറ്റി, ആ പരമതത്വം ഈ ജീവനെ വലിക്കാൻ തുടങ്ങുന്നത്. അതൊരു അത്ഭുതമായ ഒരു എന്താ, ജീവനും പരമേശ്വരനും തമ്മിലുള്ള ഒരു പ്രേമ നാടകമാണ് ഈ ഭക്തി എന്ന് പറയുന്നത്. ആ ജീവനെ ആകർഷിക്കാൻ തുടങ്ങുന്നതോടുകൂടി ജീവനെ നിൽക്കാൻ പറ്റില്ല. ആ അവസ്ഥയിലാണ് ഭഗവാനെ ഹരിഹരൻ എന്നൊക്കെ വിളിക്കുന്നത്. ആകർഷിക്കുന്നവൻ ജീവനെ വല്ലാതെ ആകർഷിക്കുന്നു അങ്ങോട്ടേക്ക് ജീവന്. അതാണ് ഗോപികകളെയൊക്കെ ഭഗവാൻ ആകർഷിക്കുന്നത്. അങ്ങനെയാണ് അവർക്ക് ലോകത്തിലുള്ള ഒരു കാര്യവും ചിന്തിക്കാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല എന്നുള്ള നിലയിൽ വന്നു കഴിഞ്ഞു. അത്ര ഹഠാത് ഭഗവാൻ ആകർഷിക്കുകയാണ് അവരുടെ ചിത്തത്തിന്. ഇങ്ങനെ ഇരിക്കുന്ന പേരാണ് ഹരൻ എന്നാണ്. ത്രിപുര ഹരം, ആദ്യം ത്രിപുരഹരം എന്ന് വേറെ ഹരൻ എന്നുള്ള പദത്തിന്റെ അർത്ഥമാണ് പറഞ്ഞത്. ത്രിപുരഹരം ആദ്യം ത്രിനയനം ജടാഭാരോദാരം ചല ഉരഗഹാരം മൃഗധരം മഹാദേവം ദേവം മൈ സദയഭാവം പശുപതിം ചിദാലംബം സാംബം ശിവം അതിവിടംബം ഹൃതിഭജേ. വേറൊരു അർത്ഥം ഭഗവാനെ വിളിക്കുന്നത് അതിവിടംബൻ എന്നാണ്. വിടംബൻ എന്ന് വെച്ചാല് പല അർത്ഥമുണ്ട് ഈ വിടംബ ശബ്ദത്തിന്. ഇവിടെ പരമലൗകികനെ പോലെ നടക്കുന്ന ആള് എന്നാണ്, അല്ലെങ്കിൽ ഉന്മത്തനെ പോലെ നടക്കുന്ന ആള്. ഭഗവാൻ നമ്മൾക്ക് അറിയുന്നിടത്തോളം പരമശിവൻ തപസ്വിയാണ്, ത്യാഗിയാണ്, യതിയാണ്. ആ പരമശിവനെ എങ്ങനെ ലൗകികൻ എന്ന് വിളിക്കാം എന്നുവെച്ചാല് വിഷ്ണുവിനെയും ബ്രഹ്മാവിനെയും ഒക്കെ വിജയിച്ചിട്ടുണ്ട് പരമശിവൻ ഒരു കാര്യത്തില്. ബ്രഹ്മാവും വിഷ്ണുവൊക്കെ പത്നിമാരെ ഒരു ഡിസ്റ്റൻസിലാണ് നിർത്തിയിരിക്കുന്നത്. ഭഗവാൻ ഭാര്യയെ തന്നെ അർദ്ധ ശരീരത്തിന്റെ പകുതി ഭാഗം തന്നെ വേർതിരിച്ചു കൊടുത്തിരിക്കുന്നു. അർദ്ധൻ ആരീശ്വരനായിട്ടിരിക്കുകയാണ്, പിരിയാതെ ഇരിക്കുകയാണ്, പത്നിയെ വിട്ട് പിരിയാതെ ഇരിക്കുകയാണ് ഭഗവാൻ. അങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് ഭഗവാൻ പരമലൗകികനെ പോലെ, എല്ലാവർക്കും മേലിരിക്കുന്ന ലൗകികനും ഭഗവാനാണെന്നാണ്. വേറെ ഒരർത്ഥം ഉന്മാദം പിടിച്ചവനെ പോലെ ശ്മശാനത്തിലും അവിടെയും ഇവിടെയും ഭ്രാന്ത് പിടിച്ച ആളെ പോലെ, ഇല്ലെങ്കിൽ എന്താ കപാലിയായിട്ട് വേഷം ധരിച്ച് സർപ്പം മേലെ ഇട്ട് നേത്തൊക്കെ ചാരം വാരി പൂശി പിശാശികളുടെ കൂടെ കളിച്ചുകൊണ്ട് നർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു ഭഗവാൻ. അങ്ങനെ ഇരിക്കുമ്പോഴും അതിവിടംബം എന്നാണ്, വിടംബനം ചെയ്യുന്നു ഭഗവാൻ, പുറമേക്ക് എന്തൊക്കെയോ വിചിത്രമായ രീതിയിൽ പെരുമാറുന്നു. വേറൊരർത്ഥം, ജഗത്തിൽ കാണുന്ന സകല മനുഷ്യരും ഭഗവാന്റെ സ്വരൂപികളാണ്. ശ്രീ രുദ്രം എടുത്തു നോക്കിയാൽ ഭഗവാനെ എല്ലാ രൂപത്തിലും വന്ദിച്ചിട്ടുണ്ട്.